ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നീതിയുക്തവും പുരോഗമനപരവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ സിവിൽ സർവീസസ് ജീവനക്കാരുടെ സേവനം പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പശ്ചിമബംഗാളിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും തമിഴ്നാട് തെരഞ്ഞെടുപ്പിന്റെയും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ. യുഎസിനും ഇറാനുമിടയിലെ വെടിനിർത്തൽ കരാർ നാളെ അവസാനിക്കാനിരിക്കെ രണ്ടാംവട്ട സമാധാന ചർച്ചയിലെ അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കടുത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഭരണം ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ നീതിയുക്തവും പുരോഗമനപരവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനും സിവിൽ സർവീസസ് ജീവനക്കാരുടെ സേവനം പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. നൂതനവും ഭാവിയെ അടിസ്ഥാനമാക്കിയതും പൌരകേന്ദ്രീകൃതവുമായ നയങ്ങളുടെ രൂപീകരണം മുതൽ ഫലപ്രദമായി അവ നടപ്പാക്കുന്നതുവരെ ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ദേശീയ സിവിൽ സർവീസസ് ദിനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ന്യൂഡൽഹിയിൽ സിവിൽ സർവീസസ് ജീവനക്കാരെ അഭിസംബോധന ചെയ്തു. ഗവൺമെന്റ് പദ്ധതികളും നയങ്ങളും താഴെത്തട്ടിൽ നടപ്പാക്കുന്നതിൽ സിവിൽ സർവീസിന് വലിയ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. എല്ലാ പദ്ധതികളും ഡൽഹിയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നും എന്നാൽ അവ വിദൂര ഗ്രാമങ്ങളിൽ കൂടി എത്തുന്നതോടെയാണ് യഥാർത്ഥ ഫലം ലഭിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. സിവിൽ സർവീസസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ ജീവനക്കാർക്കും ആശംസകൾ നേർന്നു. ഉയർന്ന നിലവാരത്തിൽ കർത്തവ്യബോധത്തോടെ മികവ്, കാരുണ്യം, നൂതനത്വം എന്നിവയിലൂടെ രാജ്യത്തെ സേവിക്കാൻ കഴിയട്ടെയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സൽഭരണത്തിനും രാഷ്ട്രനിർമ്മാണത്തിനും പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിപ്പെടുത്താൻ അവസരമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ വൈദഗ്ധ്യവും വേഗവും കൊറിയയുടെ ഹൈടെക് നിർമ്മാണ വൈദഗ്ധ്യവും സംയോജിപ്പിക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങളിലെയും യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മ്യൂങ്ങിന് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. മനുഷ്യരാശിയുടെ സുസ്ഥിര ഭാവി ഉറപ്പാക്കാൻ ഇന്ത്യയും കൊറിയയും വിവിധ മേഖലകളിൽ സഹകരിച്ചു പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഒഡീഷയിൽ എത്തും. റൂർക്കലയിലെ പ്ലാനറ്റോറിയം ആൻഡ് സയൻസ് സെന്ററും നിർമ്മൽ മുണ്ട പരിവേഷ് പാതയും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ട്രൈബൽ മ്യൂസിയം ആൻഡ് ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. കൌണ്ടിംഗ് നടപടിക്രമങ്ങളെപ്പറ്റി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും റിട്ടേണിംഗ് ഓഫീസർമാർക്കും വ്യക്തമായ മാർഗനിർദ്ദേശം നൽകി. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളോ തെരഞ്ഞെടുപ്പ് രേഖകൾ വെച്ചിരിക്കുന്ന മുദ്രവെക്കാത്ത റൂമുകളോ ഒരു കാരണവശാലും തുറക്കരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇൻഡെക്സ് കാർഡുകൾ തയ്യാറാക്കാനോ ഡാറ്റ പരിശോധനയ്ക്കോ ആണെങ്കിൽ പോലും മുറികൾ തുറക്കരുത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും സുരക്ഷയും സമഗ്രതയും സംരക്ഷിക്കാൻ എല്ലാ ഉദ്യോഗസ്ഥരും മുന്നോട്ട് വരണമെന്ന് ഡോക്ടർ രത്തൻ യു കേൽക്കർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും തമിഴ്നാട് തെരഞ്ഞെടുപ്പിന്റെയും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. ബി ജെ പിയുടെ മുതിർന്ന നേതാവും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ സിലിഗുഡിയിലെ സുഖ്ന സ്പോർട്സ് ഗ്രൌണ്ടിൽ ഇന്ന് ബി ജെ പി റാലിയെ അഭിസംബോധന ചെയ്യും. പടിഞ്ഞാറൻ ബർധമാൻ, പടിഞ്ഞാറൻ മേദിനിപൂർ, കിഴക്കൻ മേദിനിപൂർ എന്നിവിടങ്ങളിലെ റാലികളിലും അമിത്ഷാ പ്രസംഗിക്കും. തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ദക്ഷിണ ബംഗാളിലെ ഹാൽദിയ, ബൈരക്പൂർ, ജഗദാൽ, ജ്യോതസഗു എന്നിവിടങ്ങളിൽ ഇന്ന് പ്രചാരണം നടത്തും. സുരക്ഷ കണക്കിലെടുത്ത് ഭൂട്ടാൻ, നേപ്പാൾ അതിർത്തികൾ ഇന്നലെ വൈകിട്ട് അടച്ചു. വോട്ടെടുപ്പ് അവസാനിക്കുന്ന മറ്റന്നാൾ വൈകിട്ട് വരെയാണ് അതിർത്തിയിലെ നിയന്ത്രണം. സ്വതന്ത്രവും നീതിയുക്തവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബൂത്തുകളിലെ പരീക്ഷണ വെബ്കാസ്റ്റിംഗ് ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കാനും ബൂത്ത് തലത്തിൽ വരെ സുതാര്യത ഉറപ്പുവരുത്താനുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. തമിഴ്നാട്ടിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് NDA പ്രചാരണം നടത്തും. ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്നലെ കോയമ്പത്തൂരിൽ പ്രചാരണം നടത്തി. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ, TVK നേതാവ് നടൻ വിജയ്, കമൽഹാസൻ, കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി, DMK നേതാവ് ഉദയനിധി സ്റ്റാലിൻ എന്നിവരും പ്രചാരണത്തിൽ സജീവമാണ്. തമിഴ്നാട്ടിൽ 234 നിയോജക മണ്ഡലങ്ങളിലേക്കും വ്യാഴാഴ്ച ഒറ്റഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ റിസർവ് ബാങ്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. വ്യാപാര മേഖലയിലെ ദീർഘകാല വിതരണ തടസ്സങ്ങൾ പണപ്പെരുപ്പത്തിന് കാരണമായേക്കുമെന്ന് അദ്ദേഹം യു എസിലെ പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പറഞ്ഞു. മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാൾ നൽകിയ പുനഃപരിശോധനാ ഹർജി തള്ളിയ ഡൽഹി ഹൈക്കോടതിയുടെ നടപടി ജുഡീഷ്യറിയെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന സന്ദേശമാണ് നൽകുന്നതെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന് നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് രേഖാഗുപ്ത ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. ഇന്ന് ലോക സർഗാത്മകതാ നവീകരണ ദിനം. മാനവ വികാസത്തിന്റെ എല്ലാ വശങ്ങളിലും സർഗാത്മകതയുടെയും നവീകരണത്തിന്റെയും പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിവസം സർഗാത്മകത നവീകരണ ദിനമായി ആചരിക്കുന്നത്. യു എസിനും ഇറാനുമിടയിലെ രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാർ നാളെ അവസാനിക്കാനിരിക്കെ രണ്ടാംവട്ട സമാധാന ചർച്ചയിലെ അനിശ്ചിതത്വം തുടരുകയാണ്. ഇരുപക്ഷവും ചില വിഷയങ്ങളിൽ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യം കൂടുതൽ സങ്കീർണമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26 രാവിലെ 11 പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 133 പതിപ്പാണ് ഇത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കടുത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി വയനാട് ഒഴികെ 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ഇന്നലെ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്, 40°C. കൊല്ലം ജില്ലയിൽ 39° താപനില രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി. ഇടിമിന്നൽ സാധ്യത അറിയാൻ കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ ദാമിനി മൊബൈൽ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. തൃശൂർ കൊടകരയിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന 10-വയസ്സുകാരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ അറിയിച്ചു. പാമ്പുകടിയേറ്റ സഹോദരങ്ങളിൽ ആൽജോ കഴിഞ്ഞ ദിവസം മരണമടഞ്ഞിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC മുഹമ്മദൻ FC നേരിടും. വൈകിട്ട് 7:30 ചെന്നൈയിലാണ് മത്സരം. തേക്കടിയിലെ പെരിയാർ തടാകത്തിൽ ബോട്ട് യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഡാമിലെ ജലനിരപ്പ് താഴുന്നതിനാൽ ബോട്ടുകളിൽ കയറാവുന്ന ആളുകളുടെ എണ്ണം പകുതിയായി കുറച്ചു. വേനൽ ഇനിയും കടുത്താൽ സർവീസുകൾ പൂർണ്ണമായി നിർത്തിവെക്കേണ്ടിവരും. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്നതോടെ തേക്കടി തടാകത്തിലെ ബോട്ട് പാതകളിൽ മണൽത്തിട്ടകളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരക്കുറ്റികളും തെളിഞ്ഞു തുടങ്ങി. അപകട സാധ്യത കണക്കിലെടുത്ത് വനംവകുപ്പിന്റെയും KTDC വലിയ ബോട്ടുകളിൽ 120 പകരം 40 മുതൽ 50 വരെ യാത്രക്കാരെ മാത്രമാണ് ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നത്. ജലനിരപ്പ് 108 അടിയിലേക്ക് താഴ്ന്നാൽ സർവീസുകൾ പൂർണ്ണമായും തടസ്സപ്പെടും. ഈ മാസം 17 മുതൽ പാർക്കിംഗ് ഗ്രൌണ്ടിൽ നിന്ന് നിയന്ത്രിത അളവിൽ മാത്രമാണ് സഞ്ചാരികളെ ബോട്ട് ലാൻഡിംഗിലേക്ക് കടത്തിവിടുന്നത്. ബോട്ട് യാത്രയ്ക്ക് അവസരം ലഭിക്കാത്തവർ വനംവകുപ്പ് വാഹനങ്ങളിൽ ലാൻഡിംഗ് വരെ എത്തി തടാക ഭംഗി ആസ്വദിക്കുന്നുണ്ട്. അതേസമയം വേനൽ രൂക്ഷമായതോടെ വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാനായി തടാകത്തീരത്തേക്ക് കൂട്ടമായി എത്തുന്നതും പതിവ് കാഴ്ചയാണ്. വന്യമൃഗശല്യം ഭയന്ന് ഇത്തവണ താൽക്കാലിക ബോട്ട് ജെട്ടി നിർമ്മിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി.
കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം കുളത്തൂർ കുഞ്ഞുകൃഷ്ണപിള്ള നിര്യാതനായി. 82 വയസ്സായിരുന്നു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി മുൻ അംഗവും ദീർഘകാലം NSS പ്രതിനിധി സഭാ അംഗവുമായിരുന്നു. വേനൽക്കാലത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. ജൂലൈ 15 വരെ 908 വേനൽക്കാല പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചതായും 18,262 വേനൽക്കാല സർവീസുകൾ ഉറപ്പാക്കിയതായും റെയിൽവേ വ്യക്തമാക്കി. സെൻസസ് 2027 പ്രാരംഭ പരിശീലനങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. 3 ദിവസമാണ് സെൻസസ് നടപടിക്രമങ്ങളും ഉത്തരവാദിത്തങ്ങളും മൊബൈൽ ആപ്ലിക്കേഷനും ഉൾപ്പെടെ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നത്. ജൂൺ 16 മുതൽ 30 വരെ കേരളത്തിൽ സ്വയം വിവരങ്ങൾ നൽകാൻ വെബ് പോർട്ടലിൽ സെൽഫ് എന്യൂമറേഷൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ജൂലൈ 1 മുതൽ 30 വരെ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. നീതിയുക്തവും പുരോഗമനപരവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ സിവിൽ സർവീസസ് ജീവനക്കാരുടെ സേവനം പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പശ്ചിമബംഗാളിൽ 1-ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും തമിഴ്നാട് തെരഞ്ഞെടുപ്പിന്റെയും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ. US ഇറാനുമിടയിലെ വെടിനിർത്തൽ കരാർ നാളെ അവസാനിക്കാനിരിക്കെ 2-ാം ഘട്ട സമാധാന ചർച്ചയിലെ അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കടുത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.